2020 മെയ് 14 വ്യാഴാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ 8 പേജിൽ നിന്ന്. TDS ഇളവ്, നികുതി ബാധ്യത കുറയില്ല. കൊച്ചി: സ്ഥിരനിക്ഷേപങ്ങളുടെ പലിശ, ലാഭവിഹിതം, മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്നുള്ള റിട്ടേൺ തുടങ്ങിയ ശമ്പളേതര വരുമാനങ്ങളുടെ സ്രോതസ്സിൽ നിന്ന് ഈടാക്കുന്ന നികുതികളായ TDS, TCS എന്നിവ ഇന്നു മുതൽ 2021 മാർച്ച് വരെയുള്ള കാലയളവിൽ 25% കുറച്ചുവെന്ന ധനമന്ത്രിയുടെ പ്രഖ്യാപനം ജനങ്ങളുടെ കൈവശം കൂടുതൽ പണമെത്താൻ സഹായിക്കുമെങ്കിലും നികുതി ബാധ്യത കുറയില്ല. ഉദാഹരണത്തിന്, ലാഭവിഹിത വരുമാനത്തിന് സ്രോതസ്സിൽ നിന്ന് പിടിക്കുന്നത് 10% നികുതിയാണെന്നിരിക്കട്ടെ, ഇന്നു മുതൽ ബാധ്യത 7.5%. എന്നാൽ ആദായ നികുതി കണക്കാക്കുമ്പോൾ ആ വ്യക്തി മൊത്തം വരുമാനത്തിനും ബന്ധപ്പെട്ട നികുതി സ്ലാബിനും അനുസൃതമായി നികുതി അടയ്ക്കണം. ഫലത്തിൽ TDS കുറഞ്ഞത് വഴി കയ്യിൽ അധികമായി പണം എത്തുമെന്നേയുള്ളൂ. പിന്നീട് ആദായ നികുതി കണക്കാക്കുമ്പോൾ മൊത്തം വരുമാനത്തിന് അനുസൃത നികുതി അടയ്ക്കുകയും വേണം. ഒരു കണക്ക് നോക്കാം. 1. ഒരാൾക്ക് FDയുടെ പലിശയായി ബാങ്ക് 50,000 രൂപ നൽകുന്നു എന്നിരിക്കട്ടെ. നിലവിൽ ഇതിന്റെ TDS 10%, അതായത് 5,000 രൂപ. ഇന്ന് പ്രാബല്യത്തിൽ വരുന്ന പുതുക്കിയ നിരക്ക് പ്രകാരം TDS 7.5%, അതായത് 3,750 രൂപ. 2. TDS കുറഞ്ഞപ്പോൾ ഉപഭോക്താവിന്റെ കൈവശം കൂടുതൽ പണമെത്തി. TDS പിരിവ് കഴിഞ്ഞുള്ള ബാക്കി തുക 46,350 രൂപയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പലിശ വരുമാനത്തിന്മേലുള്ള നികുതി ബാധ്യത മാറുന്നില്ല എന്നതാണ്. 3. ഈ വ്യക്തി ആദായ നികുതിയുടെ 30% സ്ലാബിലുള്ള ആൾ ആണെന്നിരിക്കട്ടെ. നേരത്തെ TDS 10% കിഴിച്ചാൽ പിന്നീട് മൊത്തം വരുമാനത്തിന്റെ ആദായ നികുതി കണക്കാക്കുമ്പോൾ ബാക്കി 20% അദ്ദേഹം അടച്ചാൽ മതിയായിരുന്നു. 4. പുതുക്കിയ TDS പ്രകാരം അദ്ദേഹം മൊത്തം വരുമാനത്തിന്റെ 22.5% നികുതി അടക്കേണ്ടി വരുന്നു. ഫലത്തിൽ മൊത്തം വരുമാനത്തിന്റെ നികുതി ബാധ്യത 2.5% വർദ്ധിച്ചു. 5. ഒരു വ്യക്തിയുടെ നികുതി ബാധ്യത ഒരു സമ്പദ് വർഷം TDS ഇളവിന് ശേഷം 10,000 രൂപയ്ക്ക് മേൽ ആണെങ്കിൽ അദ്ദേഹം മുൻകൂർ നികുതി അടയ്ക്കാൻ ബാധ്യസ്ഥനാണ്. TDS ബാധ്യത കുറയുമ്പോൾ മൊത്തം ആദായ നികുതി ബാധ്യത ഉയരുകയും അത് 10,000 രൂപയ്ക്ക് മേൽ ആകുകയും ചെയ്താൽ ആ വ്യക്തി മുൻകൂർ നികുതിയും അടയ്ക്കണം. TDS TCS പിടിക്കുന്ന വരുമാനങ്ങൾ: വാടക, ബ്രോക്കറേജ്, പലിശ, ലാഭവിഹിതം, കാലാവധിക്ക് മുമ്പുള്ള EPF പിൻവലിക്കൽ, പ്രൊഫഷണൽ ഫീസ്, ലോട്ടറി സമ്മാനങ്ങൾ.